നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ വേണോ, അതോ സ്കൂളിലെ പഠനം മതിയാകുമോ? ഇവിടേക്ക് കുടിയേറിയെത്തിയവരിൽ കൊച്ചുകുട്ടികളുള്ള മിക്ക മാതാപിതാക്കളുടെയും മനസ്സിലെ ചോദ്യമാണ് ഇത്. ഓസ്ട്രേലിയൻ പഠനരീതികളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പല കുടിയേറ്റ സമൂഹങ്ങൾക്കും ഉള്ളതെങ്കിലും അക്കാദമിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇന്ത്യൻ മാതാപിതാക്കൾ മിക്കപ്പോഴും ട്യൂഷൻ ഉറപ്പാക്കാറുണ്ട്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ മികച്ച സ്വകാര്യ ട്യൂഷൻ സേവനങ്ങൾ കണ്ടെത്തുന്നത്? ഇക്കാര്യമാണ് ഇന്നത്തെ ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കുടിയേറി ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും പെരുമാറ്റ രീതികളും സാംസ്കാരിക ചട്ടങ്ങളും എല്ലാം പരിശോധിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരയാണ് ഓസ്ട്രേലിയൻ വഴികാട്ടി. അത് മുടങ്ങാതെ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരാവുന്നതാണ്. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും ഓസ്ട്രേലിയയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്യൂട്ടറിംഗ് അഥവാ സ്വകാര്യ ട്യൂഷനുകൾ. നിലവിൽ രാജ്യത്ത് കുറഞ്ഞത് 80,000 ട്യൂഷൻ അധ്യാപകരെങ്കിലും ഉണ്ടെന്നാണ് കണക്കുകൾ. പല കുടുംബങ്ങളും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്ന മലയാളികളെപ്പോലുള്ള കുടിയേറ്റ സമൂഹങ്ങളിൽ നിന്നുള്ളവർ സ്വകാര്യ ട്യൂഷന് വേണ്ടി നല്ലൊരു തുക തന്നെ ചെലവാക്കുന്നുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം ബിസിനസ് മേഖലകൾക്കും കൃത്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും എല്ലാമുള്ള ഓസ്ട്രേലിയയിൽ അത്തരം നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്ത ഒരു മേഖലയാണ് ട്യൂഷൻ. ആർക്ക് വേണമെങ്കിലും ട്യൂഷൻ ടീച്ചറാകാം. എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും ട്യൂഷൻ എടുക്കാം. മിനിമം യോഗ്യതയോ രജിസ്ട്രേഷനോ ഒന്നും നിർബന്ധമല്ല. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പ്രയോജനപ്രദവും യോജ്യമായതുമായ ട്യൂട്ടർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തും? അക്കാര്യമാണ് ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളികളും ഇന്ത്യൻ വംശജരും മാത്രമല്ല ട്യൂഷന് പ്രാധാന്യം നൽകുന്നതും വൻതുക ചെലവാക്കുന്നതുമെല്ലാം. മറ്റു നിരവധി കുടിയേറ്റ സമൂഹങ്ങളും തുല്യ പ്രാധാന്യം തന്നെ ഇതിന് നൽകുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിച്ചു വളർന്ന് ഇപ്പോൾ 7 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ അച്ഛനായ ജേ യങ് ലോ പറയുന്നത് കേൾക്കാം.
When I was growing up, a lot of my friends had tutoring, and therefore my parents were like, oh no, if he doesn't have it, is he going to fall behind? So I think that was one of the primary factors, is a real big case of FOMO from a lot of my parents and other people as well. I had Saturday school and I had Sunday school for math and I had private tutoring. So my parents were very keen for me to stay ahead of the game, you know, not let my grades slip.
എന്തായാലും ഇപ്പോൾ തന്റെ മകൾ ഹോപ്ലിനും ട്യൂഷൻ നൽകാൻ ഒരുങ്ങുകയാണ് ജയങ്. പക്ഷേ അതിനുള്ള കാരണം വ്യത്യസ്തമാണെന്ന് മാത്രം.
My primary motivator is to try and give Hopeland a more of a whole of educational experience. We are looking at tutoring options at this point, specifically with mathematics and potentially English, to give her that number one whole of educational experience, increasing interest in learning, and also by providing her with a safe space, in particular for tutoring where it's one-on-one, give her the safe space where she could boost her confidence.
പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഓസ്ട്രേലിയയിൽ രക്ഷിതാക്കൾ മക്കൾക്ക് ട്യൂഷൻ പരിഗണിക്കുന്നത്. വ്യത്യസ്ത വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്ന് കുടിയേറിയെത്തുന്ന പലർക്കും ഇവിടുത്തെ അക്കാദമിക് രീതികൾ മനസ്സിലാകാറില്ല. അതിനാൽ കുട്ടികൾ പഠനത്തിൽ പിന്നിലായി പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പല മാതാപിതാക്കളും ട്യൂഷനെ ആശ്രയിക്കുന്നുണ്ട്. മറ്റു ചിലർ മക്കൾ പിന്നിലായി പോകുന്നു എന്ന് തോന്നുന്ന ചില വിഷയങ്ങളിൽ മാത്രം ട്യൂഷൻ നൽകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി ട്യൂഷൻ വിടുന്നവരുമുണ്ട്. അതിനെല്ലാം ഉപരി സെലക്റ്റീവ് സ്കൂൾ പ്രവേശനത്തിനായി കുട്ടികളെ ട്യൂഷൻ വിടുന്നതും ഒരു പതിവ് രീതിയാണെന്ന് ഓസ്ട്രേലിയൻ ട്യൂട്ടറിംഗ് അസോസിയേഷന്റെ സിഇഒ മോഹൻ ദാൽ ചൂണ്ടിക്കാട്ടി.
People have then chosen to use private tutoring to try and guarantee a place in a university or entry into a profession at a schooling level. That manifests as using private tutoring in order to get into either a private school or to get into a selective public school, and that there's a high proportion of tutoring amongst migrant families for entry into those schools as well.
വീടുകളിലും ട്യൂഷൻ സെന്ററുകളിലും ഓൺലൈനായും എല്ലാം സ്വകാര്യ ട്യൂഷൻ ലഭ്യമാണ്. കുട്ടികൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ട്യൂഷനും ക്ലാസ് മുറികളിലുള്ള ട്യൂഷനും ഇപ്പോൾ വ്യാപകമായി കാണാം. മാത്രമല്ല, ഹോംവർക്കിൽ സഹായിക്കുന്നത് മുതൽ സമഗ്ര പരിശീലനം നൽകുന്ന ട്യൂഷൻ രീതികൾ വരെയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്തതിനാൽ ഓസ്ട്രേലിയയിൽ ആർക്ക് വേണമെങ്കിലും ട്യൂഷൻ ടീച്ചർ ആകാവുന്നതാണ്. അതിനാൽ തന്നെ ട്യൂഷന് പോകുന്ന ഒരു കുട്ടിക്ക് മികച്ച മാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം ആ ട്യൂഷൻ ടീച്ചർ മികച്ചതാണ് എന്ന അനുമാനത്തിലെത്താൻ കഴിയില്ലെന്ന് മോഹൻദാൽ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല അത്തരമൊരു അനുമാനം പലപ്പോഴും ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്.
Well, these people are typically self-motivated and self-starters. So how can they know what failure looks like? And how can they know how to motivate someone who doesn't have entry or access, or where language is a problem, or emotion or something like that, or perfectionism or a learning difficulty? So I would argue that the very people that migrant communities as vulnerable people are choosing can actually serve to make their child less confident and less able to learn because that person is not qualified to identify their needs.
അപ്പോൾ പ്രധാന ചോദ്യം, എങ്ങനെയാണ് ട്യൂഷൻ ടീച്ചറെ കണ്ടുപിടിക്കുക? മറ്റു രക്ഷിതാക്കളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം. ട്യൂഷൻ ടീച്ചറുടെ അധ്യാപന രീതികളെയും ഉത്തരവാദിത്തെയും കുറിച്ച് എല്ലാം അറിയാൻ ഇത് സഹായിക്കും. ഓസ്ട്രേലിയൻ ട്യൂട്ടറിംഗ് അസോസിയേഷനിലെ അംഗത്തെ ട്യൂട്ടറായി തിരഞ്ഞെടുക്കാനും പല സംസ്ഥാനങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. വ്യക്തമായ പെരുമാറ്റച്ചട്ടത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ട്യൂട്ടറിംഗ് അസോസിയേഷനിലുള്ളവർ. ട്യൂഷൻ ടീച്ചറെ തിരഞ്ഞെടുക്കും മുമ്പ് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കണമെന്നും മോഹൻദാൽ പറയുന്നു.
They should ask, what are the qualifications and experience of the person who's going to do the tutoring? Are they child protection checked? Do they have a business number? Will they get a receipt? If there's a need for a refund, how will that be provided? What will they measure the success of the tutoring by? Like, what will be the evidence of it working? How long do they recommend it be done for? What size are the classes? How individualized will be what my child needs? If the tutoring isn't working for my child, when do you disclose that? And how is that disclosure made?
ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പരിശോധിക്കാവുന്ന ഒരു നിയമവശം, അവർക്ക് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് ഉണ്ടോ എന്നതാണ്. കുട്ടികൾക്കൊപ്പം ജോലി ചെയ്യുന്നവർക്ക് അനിവാര്യമായ സർട്ടിഫിക്കറ്റാണ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക്. അതില്ലാത്തവരെ ട്യൂട്ടർമാരാക്കരുത്. അതുപോലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ മടിക്കുന്നവരെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്നവരെയുമെന്നും ട്യൂട്ടർമാരാക്കുന്നത് നന്നാകില്ല. ഇനി ഓൺലൈൻ ട്യൂഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ട്യൂട്ടർമാർ കുട്ടികളുമായി എത്രത്തോളം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന കാര്യം രക്ഷിതാക്കൾ നിരീക്ഷിക്കണമെന്നും മോഹൻദാൽ നിർദ്ദേശിക്കുന്നു.
Are the cameras on? Are they watching what people are doing? Are they keeping lists of students and checking how many contributions they've made? Are they watching the chat and checking the chat? How are they accounting for work done? What feedback are they giving in real time and online?
ഇതോടൊപ്പം കുട്ടികളുടെ അഭിപ്രായം കൂടി ചോദിക്കുന്നതും പ്രധാനമാണ്. നേരിട്ടുള്ള ട്യൂഷനായാലും ഓൺലൈൻ ട്യൂഷനായാലും മകളുടെ അഭിപ്രായം പരിഗണിക്കാറുണ്ട് എന്നാണ് ബ്രിസ്ബനിൽ രക്ഷിതാവായ അലക്സ് വോങ് പറയുന്നത്.
How we chose him end up being how our daughter responded, you know, whether she got bored, fidgety, wasn't paying attention, or actually went, oh wow, and asked for more, you know, so that was sort of the gauge of which one to select, and we went through a few.
പലപ്പോഴും പല കുട്ടികൾക്കും ആദ്യത്തെ ട്യൂട്ടർ പ്രതീക്ഷിച്ചതുപോലെ പ്രയോജനപ്രദമാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നിലേറെ ട്യൂട്ടർമാരെ പരീക്ഷിക്കേണ്ടി വരും.
You just got to try lots of different variations to one that connects with the child, you know, so where they respond well, you know, and it's not all rosy, you know, so and you have to pivot pretty quickly because they change or the provider changes, you know, so you just got to make sure that still suits the needs.
ഓസ്ട്രേലിയയിൽ ട്യൂഷന് എത്രത്തോളം ചെലവുണ്ടാകും? ട്യൂഷന് വേണ്ടി വരുന്ന ചെലവും ഏറെയും കുറഞ്ഞുമിരിക്കാം. മണിക്കൂറിന് $30 വാങ്ങുന്ന ട്യൂട്ടർമാർ മുതൽ $200 വരെ വാങ്ങുന്ന വിവിധ വിഷയങ്ങളിലെ സ്പെഷ്യലൈസ്ഡ് ട്യൂട്ടർമാർ വരെയുണ്ട്. പലയിടത്തും സൗജന്യ ക്ലാസ്സുകളും ലഭിക്കും. ചില ലൈബ്രറികളും മറ്റ് സംഘടനകളുമൊക്കെ സൗജന്യമായി ഹോംവർക്ക് സഹായം നൽകുന്നുണ്ട്. പുതിയ കുടിയേറ്റ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള ട്യൂഷൻ സൗകര്യങ്ങളും ഉണ്ടാകും. അതിന് ഒരു ഉദാഹരണമാണ് ക്യാൻബറയിൽ മൈഗ്രന്റ് ആൻഡ് റെഫ്യൂജി സെറ്റിൽമെന്റ് സർവീസസിന്റെ പ്രോഗ്രാം ഫോർ ആഫ്റ്റർ സ്കൂൾ സ്റ്റഡീസ്. ഇതിന്റെ സിഇഒ സോണിയ ഡിമെറ്റ്സ.
We offer this 3 days a week from 5 o'clock to 8 o'clock on each day. And that provides academic support so that the students or the young people can have some support so that they're better able to engage with their studies.
കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇത് ഏറെ സഹായിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു.
They feel more equipped to be able to pursue and continue their studies. Their English can improve. They can get a better understanding of their education system. So yes, the feedback that we have received from students has been very positive.
അതേസമയം മോഹൻദാൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ട്യൂഷന് പോകുന്നു എന്ന് കരുതി സ്കൂൾ പഠനം അവഗണിക്കരുത്. കാരണം സ്കൂളിൽ കുട്ടികൾ സമഗ്രമായ ജീവിത വിദ്യാഭ്യാസമാണ് നേടുന്നത്. മാത്രമല്ല മാതാപിതാക്കളുടെ ശ്രദ്ധയും പഠനത്തിൽ ഉണ്ടാകണം.
The first question they should ask is, what can I do for my child myself? Can I read with them? Can I spend time with them? On this educational journey, how can I empower myself to be with my child? So the first thing we'd say is, what can you do?
ഓസ്ട്രേലിയയിലെ ട്യൂഷൻ രംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് ഓസ്ട്രേലിയൻ ട്യൂട്ടറിംഗ് അസോസിയേഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ATA.edu.au എന്നതാണ് വിലാസം. ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് എങ്ങനെ ട്യൂഷൻ കണ്ടെത്താം എന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി കാര്യങ്ങൾ SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാം. അതിനായി നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുടരാവുന്നതാണ്. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ലഭ്യമാണ്. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് SBS മലയാളം എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.